السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. أما بعد، سهود رجلا برشت القرآن إلى نالبتي ونامت سورة فصلة تفسير عن نمل شديق رشورة. ഈ സൂറത്തിൽ ആറാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നു, ഖുൽ ഇന്നമ അന ബശറു മിസ്ലുകും യുഹാ ഇലയ്യ മനുഷ്യരെയല്ലാതെ നാം പുരുഷന്മാരെയല്ലാതെ നാം നബിമാരായി നിയോഗിച്ചിട്ടില്ല. അവരെ നാം ഭക്ഷണം കഴിക്കാത്ത കേവല ശരീരങ്ങളാക്കിയിട്ടില്ല. അവർ ശാശ്വതരായിരുന്നില്ല. മനുഷ്യൻ എങ്ങനെ ജനിക്കുന്നോ അതുപോലെ ജനിച്ചവരാണ്. മനുഷ്യര് വിശപ്പുള്ളതുപോലെ മനുഷ്യരിൽ പുരുഷക്കും ദാഹിക്കും വേദനയ്ക്കും ദുഃഖങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, ക്ഷീണം ബാധിക്കും. അതുപോലെ അവർ മരണപ്പെടുകയും ചെയ്യും. ഇങ്ങനെ മനുഷ്യന്റെ പ്രത്യേകത ഉണ്ടോ? അതോ എന്നാൽ മുശ്രിക്കുകൾ എന്താണ് റസൂൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, വയംശിഫില സുവാഖ് അങ്ങാടിയിലൂടെ നടക്കുന്നു. എന്നാൽ അള്ളാഹു അങ്ങനെയാണ് നബിമാരെ നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം ഭൂമിയിലുള്ളത് മനുഷ്യരാണ്. ഭൂമിയിൽ മലക്കുകളായിരുന്നുവെങ്കിൽ അള്ളാഹു അവരിലേക്ക് മലക്കായ റസൂലിനെ നിയോഗിക്കുമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബശറ മനുഷ്യരിൽ ഒരു മനുഷ്യനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. നബിയെ ഇലാഹിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുക എന്നത് അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. നസ്രാനികൾ ഈസ അലൈഹി സലാമിനെ ചെയ്തതുപോലെ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന സ്ഥാനം അത് അവർക്ക് മതിയായില്ല. മറിച്ച് ഈസ നബിയെ ഇലാഹിന്റെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് അവർ ഉയർത്തുകയുണ്ടായി. വലയ്യാദു ബില്ലാ. അള്ളാഹു പറയുന്നു, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. യൂഹ ഇലൈ, എനിക്ക് വഹി നൽകപ്പെടുന്നു. അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്നവരാണ് നബിമാർ. ആ വഹിയിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം, അന്നമ ഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാണ്. ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂ, നിങ്ങൾ അവനു വേണ്ടി ഇസ്തിഖാമത്തിൽ നിലകൊള്ളുക. വസ്തഗ്ഫിറൂ, അവനോട് പാപമോചനം തേടുക. ഇസ്തിഖാമ, ദീനിൽ നേരെ ചൊവ്വയെ സ്ഥിരതയോടെ നിലകൊള്ളുക എന്ന കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു كما امرت ومن تاب معك ولا تطغوا فاستقم كما امرت ونبي تاغൾ കൽപ്പിക്കപ്പെട്ടതുപോലെ താങ്കൾ അങ്ങനെ ഇസ്തിഖാമത്തോടെ നിലകൊള്ളുക ومن تاب معك താങ്കളുടെ കൂടെ തൗബ ചെയ്തവരും സൂറത്തു ഹൂദിലെ ആയത്താണ് താങ്കളും താങ്കളുടെ കൂടെ തൗബ ചെയ്തവരും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയവരും അല്ലാഹുവിലേക്ക് ഇസ്തിഖാമത്ത് കൈക്കൊള്ളുക ഇവിടെ നോക്കൂ ഇസ്തിഖാമത്തിന്റെ കൂടെ ആ ആയത്തിൽ തൗബ പറഞ്ഞെങ്കിൽ ഈ ആയത്തിൽ പറഞ്ഞു ഫസ്തഗ്ഫിറൂ അല്ലാഹുവിനോട് പാപമോചനം തേടുക ഇസ്തിഖാമത്തിന് സഹായിക്കുന്ന സുപ്രധാനമായ കാര്യമാണ് തൗബയും ഇസ്തിഗ്ഫാർ പാപമോചനം തേടുക അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക എങ്കിൽ ഇസ്തിഖാമത്ത് കൈക്കൊള്ളാം ഇസ്തിഖാമത്ത് നിസ്സാരമായ കാര്യമല്ല ഇസ്തിഖാമത്ത് നിസ്സാരമായ കാര്യമല്ല അത് അതിന്റെ കാര്യം കഠിനമാണ് അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് എന്താണ് നബിക്ക് നരക്ക് കാരണമായത് നബിയുടെ മുടി നരക്കാൻ കാരണമായത് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ശയ്യബസ്നി ഹൂദു വഅഖവാതുഹ ഹൂദും അതിന്റെ സഹോദരിമാരായ സൂറത്തുകളുമാണ് എന്നെ എനിക്ക് നര ബാധിപ്പിച്ചു കളഞ്ഞത് സൂറത്തു ഹൂദിലെ ഈ ആയത്താണ് അത് എന്നാണ് വസ്തഖിം കമ ഉമിർത വമൻ താബ മഅക നബി ഇസ്തിഖാമത്ത് കൈക്കൊള്ളുക അതിന് സഹായിക്കുന്ന കാര്യമാണ് തൗബയും ഇസ്തിഗ്ഫാറും അല്ലാഹു പറയുന്നു وَوَيْلٌ لِّلْمُشْرِكِينَ الَّذِينَ لَا يُؤْتُونَ الزَّكَاةَ وَهُمْ بِالْآخِرَةِ هُمْ كَافِرُونَ وَوَيْلٌ لِّلْمُشْرِكِينَ മുശ്രിക്കുകൾക്കാണ് വൈൽ വൈൽ എന്നാൽ നാശം وَوَيْلٌ لِّلْمُشْرِكِينَ അല്ലാഹുൽ പങ്കുചേർത്തവർക്ക് നാശം الَّذِينَ لَا يُؤْتُونَ الزَّكَاةَ الَّذِينَ ഏതൊരു കൂട്ടവരാണ് അവർ ലാ യുഅ്തൂന സകാത്ത് അവർ സകാത്ത് കൊടുക്കുകയില്ല സകാത്ത് അതിന്റെ പദത്തിൽ ഉദ്ദേശിക്കുന്നത് തന്നെ പരിശുദ്ധി പ്രാപിക്കുക എന്നതാണ് പരിശുദ്ധിയും വളർച്ചയുമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇസ്ലാമിക പാഠങ്ങളിൽ സകാത്ത് എന്ന് പറഞ്ഞാൽ പൊതുവെ ഉദ്ദേശിക്കുക അതിന്റെ സാങ്കേതികമായ അർത്ഥമാണ് അഥവാ സകാരവും സകാത്തും എന്ന് പറയുന്ന സകാത്ത് അവന്റെ സമ്പത്തിൽ നിന്ന് നിശ്ചിത ഓഹരി പാവങ്ങൾക്ക് കൊടുക്കുക എന്നത് നോക്കൂ അവർ സകാത്ത് കൊടുക്കാത്തവരാണ് എന്ന കാര്യം മുശ്രിക്കുകളെ അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു ഇത് തഹാറത്തു നഫ്സാണ് ഇവിടെ ഉദ്ദേശം അഥവാ പിന്നെ മനസ്സിനെ ശുദ്ധീകരിക്കുക അതുപോലെ വൃത്തികെട്ട സ്വഭാവങ്ങളിൽ നിന്ന് ശുദ്ധമാവുക എന്നതാണ് ഇവിടെ ഉദ്ദേശം എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അതേസമയം മുൻഗാമികളിൽ പലരും സമ്പത്തിലെ സക്കാത്ത് കൊടുക്കാത്തവരാണ് മുശ്രിക്കുകൾ എന്നതാണ് ഇവിടെ ഉദ്ദേശമെന്ന് പറഞ്ഞിട്ടുണ്ട് സക്കാത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്ന ആയത്തുകളിൽ ഒന്നാണിത് സക്കാത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്ന ആയത്തുകളിൽ ഒന്നാണ് കാരണം മുശ്രിക്കുകളെ അല്ലാഹു അത് കൊടുക്കാത്തതിന്റെ പേരിൽ ആക്ഷേപിച്ചിരിക്കുന്നു അത് കൊടുക്കാത്തതിന്റെ പേരിൽ ആക്ഷേപിച്ചിരിക്കുന്നു ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണ്ട് എന്താണത് മുസ്ലിമീങ്ങളല്ലാത്തവർ ഇസ്ലാം സ്വീകരിക്കാത്തവർ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ പിന്നീട് ചെയ്യേണ്ട നിസ്കാരം സകാത്ത് നോമ്പ് ഹജ്ജ് പോലുള്ള കാര്യങ്ങൾ അത് അല്ലാഹു അഭിസംബോധന ചെയ്ത് പറഞ്ഞത് അതിന് കൽപ്പിച്ചത് അവരോടുകൂടിയാണോ മുസ്ലിമീങ്ങളോട് എന്നതുപോലെ അവരോടും കൂടിയാണോ എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ വരുന്ന കാര്യം എന്താണ് അത് കൊടുക്കാത്തതിന്റെ പേരിൽ അവർക്ക് ശിക്ഷയുണ്ടോ അല്ലാഹു അലം അതിൽ ശരിയായ അഭിപ്രായം മുശ്രിക്കിന് കാഫിറിന് അവൻ അതിലായി മരിച്ചാൽ അവന്റെ ശിർക്കിന്റെ കുഫറിന്റെ ശിക്ഷയ്ക്ക് പുറമേ നിസ്കരിക്കാത്തതിന്റെയും സക്കാത്ത് കൊടുക്കാത്തതിന്റെയും നോമ്പെടുക്കാത്തതിന്റെയും അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാത്തതിന്റെയും ശിക്ഷ അവനുണ്ടാകുമെന്നതാണ് അതേസമയം ആ മുശ്രിക്കായ കാഫിറായ നിലയിൽ അവനത് ചെയ്തിരുന്നെങ്കിൽ അവൻ പ്രയോജനപ്പെടുകയുമില്ല മനസ്സിലായില്ലേ ആ അവസ്ഥയിൽ അവനത് ചെയ്തിരുന്നുവെങ്കിൽ അവന് പ്രയോജനപ്പെടുകയുമില്ല എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പന അത് ധിക്കരിച്ചതിന് ചെയ്യാത്തതിന് ശിക്ഷയുമുണ്ടാകും അതിന് തെളിവായ ആയത്തുകളിലൊന്നാണ് ഈ ആയത്ത്. അതിലൊന്നാണ് ഈ ആയത്ത്. കാരണം അവർ സകാത്ത് കൊടുക്കാത്തവർക്ക് നാശമെന്ന്, സകാത്ത് കൊടുക്കാത്ത മുശ്രിക്കുകൾക്ക് നാശമെന്ന് അല്ലാഹു പറയുകയുണ്ടായി. അതിനുള്ള മറ്റൊരു തെളിവാണ് സൂറത്ത് മുദ്ദസ്സറിലെ ആയത്ത്, മാ സലകക്കും ഫീ സഖർ. നരകത്തിലകപ്പെട്ട ആളുകളോട് ചോദിക്കുകയാണ്, മാ സലകക്കും ഫീ സഖർ, ഈ നരകത്തിൽ, സഖർ എന്ന നരകത്തിൽ നിങ്ങൾ അകപ്പെടാൻ കാരണമെന്താണ്? എന്താ അവരുടെ മറുപടി? ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചവരായിരുന്നില്ല. വലം നകുനു തഅ്മുൽ മിസ്കീൻ, ഞങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, ബാത്തിലായ തെറ്റായ കാര്യങ്ങളിൽ മുഴുകിയവരുടെ കൂടെ ഞങ്ങളും മുഴുകിപ്പോയി. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ ഹത്താ അതാന അൽയഖീൻ, മരണം വരേക്കും ഞങ്ങൾ പരലോകത്തെ നിഷേധിച്ചു. അള്ളാഹുവിന്റെ വിചാരണ നാളിനെ നിഷേധിച്ചവരായിരുന്നു ഞങ്ങൾ. പരലോകത്തിൽ നിഷേധിച്ചാലും മുസ്ലിമാണ് കാഫറാണ്? എന്നാൽ നരകത്തിൽ അകപ്പെടാൻ കാരണം എന്ത് എന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞ മറുപടി എന്താ? ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിഷ്കരിച്ചവരായിരുന്നില്ല. അപ്പൊ നോക്കൂ, ദീനിന്റെ ശറഇന്റെ നിയമങ്ങൾ അനുസരിക്കാത്തതിന് അതുപോലെ ഹറാമാക്കി മറ്റുള്ള കാര്യങ്ങൾ ആളുകൾ കടന്നു, അതിന് ശിക്ഷയുണ്ട്. ഷിർക്കിന്റെയും ശിക്ഷക്ക് പുറമെ ശിക്ഷയുള്ള പുറമെ ും പുറമേ അവർ ചെയ്തത് എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർക്ക് മാർഗത്തിൽ ഗുരുവൻ കാഫറായി മരിച്ചു, ആളുകളെ ഉറപ്പിച്ചില്ല, ഇസ്ലാമിന് അത് അങ്ങനെ ഒരുവൻ മരിച്ചു. എന്നാൽ ഈ വക തിന്മകൾ കൂടി ചെയ്തിട്ട് ഒരുവൻ മരിച്ചു, നരകത്തിൽ ശാശ്വതരാണ് എന്ന കാര്യത്തിൽ. അതേസമയം ഒരുവന് അവന്റെ കുഫ്ര് പുറമേ ചെയ്ത കൂടുതലായി ചെയ്ത തിന്മകളുടെ കൂടെ ശിക്ഷ ഉണ്ടാകും. ഇത് ആണ് ഈ വിഷയം. അതായത് ശരിയാക്കിയെ ബാക്കിയുള്ള കർമ്മങ്ങൾ, ശാസ്ത്രികളായ ആളുകൾ അവർ അതിന് മുഖാത്തബുകളാണോ, അത് അവർക്കു കൂടിയുള്ള അഭിസംബോധനയിൽ അതുൾപ്പെട്ടിട്ടുണ്ട്, അത് അവർക്ക് ബാധകമാണ് എന്നതാണ് ശരിയായ അതിനുള്ള മറുപടി. അള്ളാഹു പറയുന്നു, അല്ലദീന അവർ പരലോകത്തെ നിഷേധിക്കുന്നവരാണ്, ആഖിറത്തിൽ അവിശ്വസിക്കുന്നവരാണ്. മുശ്രിക്കുകളാണെന്ന് ആദ്യം പറഞ്ഞു, സകാത്ത് കൊടുക്കാത്തവരാണെന്ന് പിന്നീട് എന്ത് പറയും? പരലോകത്തിൽ വിശ്വസിക്കാത്തവർ. അപ്പൊ നോക്കൂ, സകാത്തിന്റെ പ്രാധാന്യം ഇതിലുണ്ട്. ഉമ്മഹാത്തുൽ ഫവാഇദിൽപ്പെട്ട സകാത്തിന്റെ ഇസ്ലാമിന്റെ റുക്നുകളിൽ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു ഉമർ റിവായത്ത് ചെയ്ത ഹദീസിൽ, ഇസ്ലാം പഠിച്ചു ചേർക്കപ്പെട്ടിട്ടുള്ളത് അഞ്ച് കാര്യങ്ങളിൽ മേലാണ്. وإقام الصلاة وإيتاء الزكاة وصوم رمضان والحج. لا إله إلا الله محمد رسول الله. إني شهادة تقلب اسكار من الأرض زكاة تقلب نوم بذلك هذا ولا حج. زكاة قلتها تول سلام لنا برطاقم زكاة بادر إلا قلتها بلا أغير رزاقه إلا എന്ന് വാദിച്ചാലും മനസ്സിലാവൾ പുറത്തുപോകും. അതേസമയം സകാത്ത് നിർബന്ധം തന്നെയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് പിശുക്കുകൊണ്ട് അവൻ സമ്പത്ത് കൊടുത്തില്ല, കൊടുക്കേണ്ട സകാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ മുസ്ലിമാണ്, കാഫറല്ല. പക്ഷെ അവൻ അള്ളാഹുവിന്റെ കടുത്ത ശിക്ഷ അവനെ കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ, അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ എന്നല്ല, നാളെ പരലോകത്ത് ആളുകൾ നരകത്തിൽ അകപ്പെടുന്നതിന് മുൻപേ തന്നെ അവർ ശിക്ഷിക്കപ്പെടുമെന്നാണ്. ഖിയാമത്തിൽ ആ സമയത്ത് തന്നെ നരകത്തിലും സ്വർഗത്തിലുമായ ആളുകൾ വേർതിരിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ശിക്ഷിക്കപ്പെടും. അവൻ കൂടാരമായി കൂട്ടിയ സ്വർണവും വെള്ളിയും എല്ലാം ഒരു ഭീകരമായ പാമ്പിന്റെ രൂപത്തിൽ വരികയും അവനെ കൊത്തുകയും ചെയ്യും. അതുപോലെ അവൻ മൃഗങ്ങളുടെ സക്കാത്ത് കൊടുത്തിട്ടില്ല, ഒട്ടകത്തിന്റെ, ആടിന്റെ, പശുവിന്റെ, അതിനൊക്കെ സക്കാത്തുണ്ട്. അതിന്റെ നിസാബ് എത്തിയാൽ അതവനെ അതിന്റെ കുളമ്പുകൾ കൊണ്ട് ചവിട്ടിക്കൊണ്ടിരിക്കും, കുത്തിക്കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് എത്രയോ ദൈർഘ്യമുള്ള നാളാണ് പറഞ്ഞോക്കുന്ന ആ ശിക്ഷ ഇങ്ങനെ അവന് ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവർ അത് കൊടുക്കാതിരിക്കുക എന്നത് വലിയ തെറ്റാണ്. മനസ്സിലായില്ലേ? സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവർ അത് കൊടുക്കാതിരിക്കുക എന്നത് വലിയ തെറ്റാണ്. അത് എല്ലാവരും കൊടുക്കേണ്ടതില്ല. വർഷത്തിന്റെ നിസാബ് എത്തിയവർ, അത് തന്നെ ഒരു വർഷമായി സമ്പത്ത് കയ്യിലുള്ളവർ, മുഴുവൻ കൊടുക്കണോ വേണ്ട, പകുതി കൊടുക്കണോ വേണ്ട, കാൽഭാഗം കൊടുക്കണോ വേണ്ട, നാൽപ്പതിലൊന്നാണ് കൊടുക്കേണ്ടത്. നാൽപ്പതിലൊന്ന്, 2.5% എന്ന് പറഞ്ഞാൽ എത്ര? പിന്നെ സമ്പത്ത് നീ 40 ഭാഗമാക്കി തിരിച്ചാൽ അതിലൊന്ന്. അപ്പൊ നോക്കൂ, നിങ്ങൾ പണക്കാരനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബുദ്ധിമുട്ടും അതുകൊണ്ടില്ല. പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ലഭിച്ചാൽ വലിയ ഉപകാരമാണ്, വലിയ ഉപകാരമാണ്. ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വതആല അത് നിശ്ചയിച്ചിരിക്കുന്നു. അത് കൊടുക്കുന്നത് കൊണ്ട് ഒരാളുടെ സമ്പത്തിൽ യാതൊരു കുറവും വരികയില്ല. അള്ളാഹു പറഞ്ഞില്ലേ, നിങ്ങൾ പലിശ കൊടുക്കുന്നത്, പലിശ വാങ്ങുന്നത്, അത് വർദ്ധിക്കാൻ വേണ്ടി, സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി, അല്ലാഹുവിങ്കിൽ അത് വർദ്ധിക്കുകയില്ല. എന്നാൽ നിങ്ങൾ അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് സക്കാത്ത് കൊടുത്താൽ, അള്ളാഹു പറയുകയാണ്, അള്ളാഹുവാണ് അതാണ് ഇരട്ടിയിരട്ടിയായി വർദ്ധിക്കുക. അള്ളാഹു അത് വർദ്ധിപ്പിച്ചു കൊടുക്കും. കൃത്യമായി അത് കൊടുത്താൽ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടും. അത് ആ സമ്പത്ത് യഥാർത്ഥത്തിൽ അവന്റേതല്ല. സക്കാത്ത് ഒരുവൻ കൊടുക്കുന്നില്ലെങ്കിൽ അവൻ മറ്റുള്ളവന്റെ ഹക്കാണ് പിടിച്ചു വെച്ചിട്ടുള്ളത്. അത് അവന്റെ സമ്പത്തല്ല, അത് അവന് ശുദ്ധീകരണമാകും. അത് കൊടുക്കുന്നത് വലിയ പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. നിർബന്ധമായ കർമ്മം എന്നാൽ അത് കൂടുതൽ ശ്രേഷ്ഠമാണ്. ഒരാൾ സദഖ കൊടുക്കുന്നത് സക്കാത്ത് കൊടുക്കുക, ഏതാ കൂടുതൽ, ഏതിനാണ് കൂടുതൽ അജുറുണ്ടാവുക? സക്കാത്ത് കൊടുക്കുന്നതിന്. സദഖ അതിന് ശേഷമാണ്. ഏതുപോലെ ഫർദ് നിസ്കാരത്തിനാണോ സുന്നത്ത് നിസ്കാരത്തിനാണോ കൂടുതൽ പ്രതിഫലം? ഫർദായ നിസ്കാരത്തിനാണ്, സംശയം. സുന്നത്തിന് ശേഷമാണ് വരുന്നത്. എന്നാൽ ഫർദിലെ പോരായ്മകൾ പരിഹരിക്കപ്പെടാൻ സുന്നത്തുകൾ കൊണ്ട് സാധിക്കും. സക്കാത്തിലെ പോരായ്മകൾ പരിഹരിക്കപ്പെടാൻ നിന്റെ സദഖ കൊണ്ട് സാധിക്കും. സദഖത്തു ബുർഹാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇമാന്റെ അടയാളമാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരുവൻ സദഖ കൊടുക്കുക എന്നത്. നോക്കൂ, അള്ളാഹു ഇങ്ങനെയുള്ള അവന്റെ ശിക്ഷക്ക് വിധേയരാകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു പ്രതിഫലം നൽകുന്നവരെ കുറിച്ച് പറയുകയാണ് അടുത്ത ആയത്തിൽ. ഇന്ന ലദീന ആമനു وعمل الصالحات لهم اجر غير ممنون ان الذين امنوا ارانوا വിശ്വസിച്ചവർ وعملوا الصالحات صالحات പ്രവർത്തിച്ചവർ സൽകർമ്മം പ്രവർത്തിച്ചവർ ഈമാനും സാലിഹായ അമലും ഉള്ളവർ لهم അവർക്കുണ്ടായിരിക്കും اجر പ്രതിഫലം. എങ്ങനെയുള്ള പ്രതിഫലമാണ്? غير ممنون غير ممنون എന്നാൽ غير مقطوع ഒരിക്കലും മുറിഞ്ഞു പോകാത്ത പ്രതിഫലം, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത പ്രതിഫലമാണ് അവർക്കുണ്ടാവുക. അത് സ്വർഗത്തിലെ പ്രതിഫലമാണ്. സ്വർഗം അത് മുറിഞ്ഞു പോകാത്ത പ്രതിഫലം. അല്ലാഹു പറയുന്നു അടുത്ത ആയത്തിൽ, ഖുൽ അഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർദ ഫീ യൗമൈനി വതജ്അലൂന ലഹു അൻദാദ ദാലിക റബ്ബുൽ ആലമീൻ وجعل فيها رواسي من فوقها وبارك فيها وقدر فيها أقواتها في أربعة أيام سواء للسائلين قل പറയു നബിയെ ഇന്നക്കും ലതക്ഫുറൂൻ നിങ്ങൾ നിഷേധിക്കുകയാണോ നിങ്ങൾ അവിശ്വസിക്കുകയാണോ ആരിൽ ബില്ലദി ഖലഖൽ അർദ ആരാണോ ഭൂമിയെ പടച്ചത് അവനെ നിങ്ങൾ നിഷേധിക്കുകയാണോ ഫിയൗമൈനി രണ്ടു ദിവസങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു വതജഅലൂന ലഹു നിങ്ങൾ അവനെ ഏർപ്പെടുത്തുകയാണോ അന്താദൻ സമന്മാരെ അവന് പുറമെ ആരാധിക്കപ്പെടുന്നവരെ ദാലിക റബ്ബുൽ ആലമീൻ അവനാകട്ടെ റബ്ബുൽ ആലമീനാണ് ലോകരുടെ മുഴുവൻ റബ്ബാണ് വജഅല ഫീഹ അവൻ ഭൂമിയിൽ ഏർപ്പെടുത്തി റവാസിയ എന്താണ് റവാസി എന്ന് പറഞ്ഞാൽ ആണികളാണ് ഭൂമി ഇളകാതിരിക്കാൻ അള്ളാഹു അതിൽ ആണികൾ നാട്ടിയിരിക്കുന്നു മിംഫൗഖിഹ അതിന്റെ മുകൾ ഭാഗത്തുകൂടെ അള്ളാഹു ആണികളെന്നോണം പർവ്വതങ്ങൾ ആഴ്ത്തിയിരിക്കുന്നു വബാറക ഫീഹ അള്ളാഹു ഭൂമിയിൽ ബറക്കത്ത് ചൊരിഞ്ഞിരിക്കുന്നു وقدر فيها الله ഭൂമിയിൽ കണക്കാക്കി اقواتها അതിലെ കൂട്ടുകൾ കൂട്ടിനെ ജമഅന اقوات എന്നാണ് കൂട്ട് എന്നാൽ ഭക്ഷണം ഓരോരുത്തർക്കും في اربعه ايام നാല് ദിവസം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ രണ്ടും പിന്നെയുള്ള രണ്ട് ദിവസവും അള്ളാഹു ഭൂമിയെ രണ്ട് ദിവസം കൊണ്ട് സൃഷ്ടിച്ചു രണ്ട് വേറെ ഒരു രണ്ട് ദിവസം കൊണ്ട് അള്ളാഹു അതിൽ പർവ്വതങ്ങൾ നാട്ടി അതിൽ സസ്യങ്ങൾ മുളപ്പിച്ചു അതിൽ നദികൾ ഒഴുക്കി ബാക്കിയുള്ളതെല്ലാം സംവിധാനിച്ചു ഒരുപോലെ ലിസ്സായിലിൻ ചോദിക്കുന്നവർക്ക് സവാ ആയിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റക്കുറച്ചിലില്ലാത്ത കൃത്യമായ മറുപടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അള്ളാഹു ആകാശത്തിനു നേരെ തിരിഞ്ഞു ആകാശത്തെ ലക്ഷ്യം വെച്ചു അഥവാ അള്ളാഹു ആകാശത്തെ പടക്കാൻ ഉദ്ദേശിച്ചു എന്നാണ് ഇവിടെ അർത്ഥം
ഇസ്തവ അല എന്ന് പറയുന്നത് പോലെയല്ല ഇസ്തവ ഇല എന്ന് പറയുന്നത് ഇസ്തവ അല എന്ന് പറഞ്ഞാൽ മുകളിലായി എന്ന്
ഇവിടെ ഇസ്തവ ഇല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു അസ്സമ ആകാശത്തെ അഥവാ അള്ളാഹു ആകാശത്തെ പടക്കാൻ ഉദ്ദേശിച്ചു
വഹിയ ദുഹാൻ
അത് അതിനു മുമ്പ് എന്തായിരുന്നു ദുഹാനായിരുന്നു പുകയായിരുന്നു ഫഖാലലഹ അല്ലാഹു അതിനോട് പറഞ്ഞു വലിൽ അർദ് ഭൂമിയോടും പറഞ്ഞു ഇഅ്തിയ നിങ്ങൾ രണ്ടുപേരും വരിക ഔ അൻ അനുസരിച്ചുകൊണ്ട് ഔ കർഹൻ അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെട്ടുകൊണ്ട് ഖാലത ആകാശവും ഭൂമിയും പറഞ്ഞു അതയ്ന ഞങ്ങൾ വന്നിരിക്കുന്നു ഖായിഇൻ അനുസരിച്ചുകൊണ്ട്
ആകാശവും ഭൂമിയും സംസാരിച്ചു
എന്ന് റബ്ബ് പറഞ്ഞാൽ ആകാശവും ഭൂമിയും സംസാരിച്ചു ഫഖദാഹുന്ന അല്ലാഹു പറയുന്നു ഫഖദാഹുന്ന അല്ലാഹു അങ്ങനെ നിശ്ചയിച്ചു അവൻ തീർപ്പാക്കി ഫഖദാഹുന്ന അവയെ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു അഥവാ പൂർത്തിയാക്കി ഫഖദാഹുന്ന ആ സൃഷ്ടിപ്പ് പൂർത്തിയാക്കി എങ്ങനെയാണ് പൂർത്തിയാക്കി സബ് അസമാവാത്തിൻ ഏഴ് ആകാശങ്ങളായിക്കൊണ്ട് ഫി യൗമൈൻ എത്ര ദിവസങ്ങളിൽ രണ്ട് ദിവസങ്ങളിൽ ആകെ എത്ര ദിവസം പറഞ്ഞു ആറ് ദിവസമാണ് പറഞ്ഞത് വൗഹ എന്നിട്ട് അല്ലാഹു വഹി നൽകി ഫി കുല്ലി സമാഇൻ എല്ലാ ആകാശത്തിലും അമ്രഹ അതിന്റെ കാര്യം അഥവാ ഓരോ ആകാശത്തിലുമുള്ള മലായിക്കത്ത് ഓരോ ആകാശത്തിലും അള്ളാഹു നിശ്ചയിച്ച കാര്യം എന്തോ അതെല്ലാം വസയ്യന്ന അള്ളാഹു പറയുന്നു നാം അലങ്കരിച്ചിരിക്കുന്ന സമ അദ്ദുന്യ താഴെയുള്ള ആകാശം അഥവാ ഭൂമിയോടടുത്ത ആകാശത്തെ നാം അലങ്കരിച്ചിരിക്കുന്നു ബിമസാബിഹ മിസ്ബാഹുകൾ കൊണ്ട് മിസ്ബാഹിന്റെ ബഹുവചനമാണ് മസാബിഹ് മിസ്ബാഹ് വിളക്കുകൾ കൊണ്ട് വഹിഫ്ളാ അതുപോലെ സംരക്ഷണമായിക്കൊണ്ടും ذلك تقدير العزيز العليم عزيز عليم ما يا الله عنده تقدير ആണ് അവന്റെ വിധിയാണ് അവൻ കണക്കാക്കിയതാണ് അസീസ് എന്നാൽ അങ്ങേയറ്റ പ്രതാപവൻ അലീം എന്നാൽ എല്ലാം അറിയുന്നവൻ നോക്കൂ നമ്മൾ ഈ ഓതിയ ആയത്തുകളിൽ ഈ നാല് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശ ഭൂമികളെ അവൻ സൃഷ്ടിച്ചതിന്റെ
വിശദരൂപമാണ് പറഞ്ഞിട്ടുള്ളത് ഖലഖ സമാവാതി വൽ അർദ്
എന്ന് ഖുർആനിൽ പലയിടങ്ങളിലും ഉണ്ടല്ലോ അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചു القرآن يفسر القرآن ഖുർആൻ ഖുർആനിന്റെ തഫ്സീറുണ്ട്. അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചു എന്നതിനുള്ള ഖുർആനിലെ തഫ്സീറാണ് ഈ മൂന്ന് ആയത്തുകൾ. എങ്ങനെയാണ് അവൻ പടച്ചത് എന്നവൻ വിശദമായി പറഞ്ഞിരിക്കുന്നു.
സഹോദരങ്ങളെ, അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും ഈ കാണുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ നിശ്ചയിക്കാൻ അവൻ തീരുമാനിച്ചാൽ കുൻ എന്നവൻ പറയുകയുള്ളൂ. അത് ആ സമയത്ത് തന്നെ അവൻ ഉണ്ടാക്കാൻ യാതൊരു പ്രയാസവും അള്ളാഹുവിനില്ല. എന്നാൽ അള്ളാഹു റഫീഖാണ്, അള്ളാഹു ഹക്കീമാണ്, റബ്ബ് സുബ്ഹാനഹു വതആല റിഫ്ഖുള്ളവനാണ്. റിഫ്ഖ് എന്നാൽ എന്താണ്? അത് സൗമ്യതയാണ്, അത് പതുക്കെ പതുക്കെ കാര്യങ്ങൾ ചെയ്യുക എന്ന കാര്യമാണ്. ശ്രദ്ധയോടെ, ഹിക്മത്തോടെ, അവന്റെ ഹിക്മത്ത് അതിന്റെ പിന്നിലുണ്ട്. അവൻ ഇങ്ങനെ നിശ്ചയിച്ചതിനാൽ അള്ളാഹു ചോദിക്കുകയാണ് ആദ്യം തന്നെ, നിങ്ങൾ റബ്ബിനെ നിഷേധിക്കുകയാണോ? അതായത് ഈ ഭൂമിയെ, ഈ സുന്ദരമായ അതിവിശാലമായ ഭൂമിയെ ഈ രൂപത്തിൽ സംവിധാനിച്ച റബ്ബിന്, അവൻ രണ്ട് ദിവസങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നു. ആദ്യം ആകാശമാണോ പടച്ചത്? അല്ല, ഭൂമിയാണോ? ആദ്യം ഭൂമിയാണ് പടച്ചത്. എന്തുകൊണ്ടാണത്? ഭൂമി എന്നത് അതാണ് താഴെയുള്ളത്, അടിത്തറയാണ് ആദ്യം നിർമ്മിക്കുക, മേൽക്കൂലയാണ് ആകാശം. ചില ആളുകൾക്ക് ശാസ്ത്രവും മറ്റും പറഞ്ഞിട്ടുള്ള ആകാശത്തിന്റെയും ഭൂമിയുടെയും ഒക്കെ രൂപം എന്ന് തന്നെ സംശയമുണ്ടാക്കിയാലും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കിതാബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും കാണുന്നത് ഇങ്ങനെ, ഭൂമി താഴേക്ക് താഴേക്ക് ഏഴ് ഭൂമികൾ, ആകാശം അതിന് മുകളിൽ മുകളിൽ ഏഴ് ആകാശങ്ങൾ. അത് നമ്മൾ അതുപോലെ വിശ്വസിക്കുന്നു. കാരണം ഈ ആളുകളെ ഒന്നും അല്ലാഹു ആകാശഭൂമികളെ പടക്കാൻ സാക്ഷിയാക്കിയിട്ടില്ല. ആകാശങ്ങളെയോ ഭൂമിയെയോ പടക്കുമ്പോൾ അല്ലാഹു ഇവരെ സാക്ഷിയാക്കിയത്, അത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ അവർ സാക്ഷികളായിട്ടുണ്ട്. അഷഹിദു ഖൽഖഹു മാ അഷ്ഹദ്തു ഖൽഖ സമാവാതി, അല്ലേ? നാം അവരെ സാക്ഷികളാക്കിയിട്ടില്ല ആകാശങ്ങളെ പടക്കാൻ, ഭൂമിയെ പടക്കാൻ. എന്ന ആളുകളുടെ കണ്ടെത്തലുകൾ അത് അങ്ങേറ്റം, പ്രത്യേകിച്ച് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ എത്രയോ ചെറിയ അളവ് മാത്രമേ എത്തിയിട്ടുള്ളൂ. അത് ആ ആളുകൾ തന്നെ സമ്മതിക്കുന്നത്. കോടിക്കണക്കിന് കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾ, അകലെയുള്ള നക്ഷത്രങ്ങൾ, അതേക്കുറിച്ച് ഈ ആളുകൾ കണ്ടുപിടിച്ച ആളുകൾ പറയുന്ന കണക്ക് കേട്ടാൽ തന്നെ നമ്മളാകെ അന്താളിച്ചു, വാവിളിച്ചിരുന്നു. എന്നിട്ട് ഈ ആളുകൾ തന്നെ പറയുന്നു, ഈ പ്രപഞ്ചത്തിന്റെ ഒരു 5% പോലും ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പോകട്ടെ, ഈ ഭൂമിയിൽ പലയിടങ്ങളിലും പോയാൽ നമ്മൾ കാണുന്ന കടലുകൾ, സമുദ്രങ്ങൾ, എന്താണ് അതിന്റെ സ്ഥിതി? എന്താണ് എടുത്തു നോക്കി പരിശോധിച്ചു നോക്കൂ. അതേക്കുറിച്ച് പഠനം നടത്തിയ ആളുകൾ പറയുന്നു, ആ ഭൂമിയുടെ ഒരു ചെറിയ, സമുദ്രത്തിന്റെ ഒരു ചെറിയ ചെറിയ ശതമാനം ഭാഗത്തേക്കല്ലാതെ മനുഷ്യൻ പോകട്ടെ, മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയ യന്ത്രങ്ങൾ പോലും താഴ്ത്താൻ സാധിച്ചിട്ടില്ല. മനസ്സിലായി? ചെറിയൊരു ഭാഗം. അതിന്റെ അടിയിൽ എന്താണുള്ളത്? അതിന്റെ അടിയിൽ എന്താണ്? അതിന്റെ അടിയിൽ എന്താണ്? ഒന്നും അറിയില്ല, ആളുകൾക്കറിയില്ല. വിചാരിക്കരുത് ഈ ആളുകളുടെ ഒച്ചപ്പാടും അവരുടെ ബഹളവും ഒക്കെ കണ്ട് ഒക്കെ ആകെ കയ്യിൽ ഒതുക്കിയിട്ടുണ്ട്, ഒന്നും അറിയാനില്ല എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. ഒന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞത് വളരെ നിസാരമായത് മാത്രമാണ്. അതുകൊണ്ട് ശാസ്ത്രം എന്ന് പറയുന്നത് അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് എത്ര വളർന്നിട്ടുണ്ടെങ്കിലും റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ അസന്നിഗ്ധമായ ഒരു സംശയത്തിനിടയുമില്ലാത്ത അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീൽ. അള്ളാഹു പറഞ്ഞു, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീൽ, അറിവിൽ നിന്ന് നിങ്ങൾക്ക് വളരെ അല്പമല്ലാതെ കിട്ടിയിട്ടില്ല. മൂസ അലൈഹിസ്സലാമും ഖദർ അലൈഹിസ്സലാമും കപ്പലിൽ സഞ്ചരിക്കുകയാണ്. കപ്പലിന്റെ വക്കത്തൊരു കുരു വന്നിരുന്നു, അത് അതിന്റെ ചെറിയ കൊക്ക് കൊണ്ട് കടലിലൊന്ന് കൊത്തുകയാണ്. അള്ളാഹുവിന്റെ ഇൽമിനെ അതുമായി തട്ടിച്ചു നോക്കിയാലേ ഈ കുരുവി അതിന്റെ കൊക്ക് അത് കടലിൽ മുക്കിയതുപോലെ.
ഇതാണ് മനുഷ്യരുടെ അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്ന രണ്ട് നബിമാരുടെ കാര്യമാണ് ഈ പറയുന്നത്. മനുഷ്യരുടെ ഇൽമ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്, ഏത് കാര്യത്തിലും ഏത് കാര്യത്തിലും. അതുകൊണ്ട് ഭൂമി അത് താഴെയും ആകാശം മുകളിലുമാണ്. അതിന്റെ യഥാർത്ഥ രൂപം എന്താണ്, എന്താണ് അതിന്റെ യാഥാർത്ഥ്യം, നമുക്കറിയില്ല. അള്ളാഹുവിനാണ് അറിയുക, റബ്ബിനാണ് അറിയുക. ഖുർആനിനും സുന്നത്തിനും അനുകൂലമായത് ശാസ്ത്രം കണ്ടുപിടിച്ചാൽ ശാസ്ത്രത്തിന് കൊള്ളാം, അതിന്റെ ആളുകൾക്ക് കൊള്ളാം. അതല്ലാതെ നിങ്ങൾ കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ വഹി അത് തെറ്റുകയില്ല. മനുഷ്യന്റെ നിരീക്ഷണങ്ങൾ ശരിയാകാം, തെറ്റാകാം, ചിലപ്പോൾ തെറ്റും ചിലപ്പോൾ ശരിയാകും. അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയെയാണ് ആദ്യം സൃഷ്ടിച്ചത്, പിന്നെയാണ് റബ്ബ് ആകാശങ്ങളെ സൃഷ്ടിച്ചത്. രണ്ട് ദിവസങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ചു, പിന്നെ രണ്ട് ദിവസങ്ങളിലായി ഭൂമിയിൽ അള്ളാഹു ദഹി നടത്തി. വൽ അർദ ബഅദ ദാലിക ദഹാഹ, എന്താണ് ഭൂമിയുടെ ദഹി എന്ന് പറയുന്നത്? അതാണ് ശേഷമുള്ള ആയത്തിലുള്ളത്, അഖ്റജ മിൻഹ മാഅഹ വമർആഹ വൽ ജിബാല അർസാഹ എന്ന് പറഞ്ഞത്. അതിലെ വെള്ളം അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവന്നു, അതിലെ കൃഷി വിഭവങ്ങൾ അള്ളാഹു കൊണ്ടുവന്നു, അതിൽ അള്ളാഹു പർവ്വതങ്ങൾ നാട്ടി. ഇതാണ് ദഹി എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ അള്ളാഹു ചെയ്തു. സൃഷ്ടിപ്പ് ആരംഭിച്ചത് യൗമുൽ അഹദിലാണ്. യൗമുൽ അഹദ് ഏതാണ്? ഞായറാഴ്ച ദിവസം, അതാണ് ഒന്നാമത്തെ ദിവസം. അതുകൊണ്ടാണ് അതിന് അറബിയിൽ എന്ത് പറയാ, യൗമുൽ അഹദ്, ഒന്നാമത്തെ ദിവസം. എന്നിട്ട് പൂർത്തിയാകുന്നത് ആറാമത്തെ ദിവസമാണ്. ഏതാ ദിവസം? യൗമുൽ ജുമഅ. അന്നാണ് സൃഷ്ടിപ്പ് പൂർത്തിയാകുന്നത്. അതിൽ റബ്ബ് സുബ്ഹാനഹു വതആല ആകാശങ്ങളും ഭൂമിയും ഒരുക്കി വെച്ചതിന് ശേഷം ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് ഖുലാസത്തുൽ ഖൽഖ്. ആദം അരൻ ഖുലാസത്തുൽ ഖൽഖ്, സൃഷ്ടിപ്പിന്റെ ആകത്തുക. മനസ്സിലായില്ലേ? എല്ലാം സംവിധാനിച്ചു വെച്ച് റബ്ബ് അവരേറെ സവിശേഷത നൽകിയ ഈ പടപ്പിനെ പഠിച്ചു. ഏതാണ് പടപ്പ്? സംശയിക്കണ്ട, നീ തന്നെയാണ് മനുഷ്യനാണ്. അള്ളാഹു ഏറെ സവിശേഷത നൽകിയ സൃഷ്ടിയാണ് മനുഷ്യൻ. എന്തെല്ലാം പടപ്പുകൾ അള്ളാഹുവിന്റെ പടപ്പുകളിലുണ്ട്! ചിന്തിച്ചാൽ അറ്റം കിട്ടാത്ത രൂപത്തിലുള്ള, പല രൂപത്തിൽ പല കോലത്തിലുള്ള സൃഷ്ടികൾ. എന്നാൽ അള്ളാഹു മനുഷ്യനെന്ന ഈ സൃഷ്ടിയെയാണ് അവന് അള്ളാഹു നൽകിയ ഹൃദയത്തിലാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അള്ളാഹു നിശ്ചയിച്ചത്. റബ്ബിന്റെ വഹി അള്ളാഹു അവനാണ് നൽകിയത്. അവന്റെ റസൂലുകളെ, നബിമാരെ മനുഷ്യരിൽ നിന്നാണ് അള്ളാഹു തെരഞ്ഞെടുത്തത്. അവന്റെ രണ്ട് ഖലീലുകളെ അള്ളാഹു തെരഞ്ഞെടുത്ത ആരിൽ നിന്നാണ്? ഈ രണ്ട് ഈ പടപ്പിൽ നിന്നാണ്. മനസ്സിലായില്ലേ? അതാണ് റബ്ബ് പറഞ്ഞത്, വലഖദ് കറംന ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. ആ ഇക്റാം മനുഷ്യർക്കെല്ലാമുള്ള പൊതുവായ ഇക്റാമാണ്, അഥവാ അവൻ നൽകിയ സവിശേഷതകളാണത്, അള്ളാഹു നൽകിയ സവിശേഷതകൾ. വഹമല്ലാഹും ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും നാം അവനെ വാഹനപ്പുറത്തേറ്റി. വാഹനപ്പുറത്തേറി മനുഷ്യൻ സഞ്ചരിക്കുക. വേറെ ഏതെങ്കിലും ജീവികളെ കണ്ടിട്ടുണ്ടോ മനുഷ്യൻ കയറ്റിയതല്ലാതെ? വാഹനം ഉണ്ടാക്കി അയൽ കയറി പോകുന്നു. വഹമല്ലാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖനാഹും മിന അത്തയ്യിബാത്ത്, വിശിഷ്ടമായതിൽ നിന്ന് നാം അവന് ഉപജീവനം നൽകി. വഫദ്ദൽനാഹും, നാം അവന് ശ്രേഷ്ഠത നൽകി. അല കസീരും മിമ്മൻ ഖലഖന തഫ്ദീല, നാം സൃഷ്ടിച്ച ധാരാളം പടപ്പുകളെക്കാൾ അള്ളാഹു നാം അവന് ശ്രേഷ്ഠത നൽകിയെന്ന് റബ്ബ് പറയുകയാണ്. ആ മനുഷ്യന് വേണ്ടിയാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വച്ചിട്ടുള്ളത്, ദാറുസലാം. അതിലേക്ക് അവനെ അള്ളാഹു വിളിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ കാരുണ്യം തട്ടിത്തെറിപ്പിച്ചു, സ്വയം നശിക്കാൻ തീരുമാനിച്ച ഒരുവനല്ലാതെ നരകത്തിൽ പോയി ചാടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നശിച്ചവനല്ലാതെ ഈ ശരിയായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല. ലാ യസ്ലാഹ ഇല്ല അഷ്ക, അള്ളാഹു പറയണം നരകത്തിൽ കിടന്നിരിയുകയില്ല, ഇല്ല അഷ്ക, ഏറ്റവും ഭാഗ്യം കെട്ടവനല്ലാതെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ സൗഭാഗ്യവും നമ്മുടെ റബ്ബായ, ഖാലിഖായ, നമ്മെ നിയന്ത്രിക്കുന്ന നമ്മുടെ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബിനനുസരിക്കുന്നതിലാണ്, അവനെ സ്നേഹിക്കുന്നതിലാണ്. ആ റബ്ബിനോടുള്ള മഹബ്ബത്ത് ഹൃദയത്തിലില്ലേ, ചത്ത ഹൃദയമാണ്. ഒന്നിനും കൊള്ളുകയില്ല. ഈ ദുനിയാവിലെ ഏറ്റവും മധുരമുള്ള കാര്യം എന്താ? അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും അവനെക്കുറിച്ചുള്ള അവനോടുള്ള സ്നേഹവുമാണ്, അവനെക്കുറിച്ചുള്ള ദിഖ്റാണ്. അതുകൊണ്ടല്ലാതെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുകയില്ല, സന്തോഷം ലഭിക്കുകയില്ല. പരലോകത്തെ ഏറ്റവും വലിയ സുഖം അള്ളാഹുവിനെ കാണലാണ് എന്നതുപോലെ ദുനിയാവിലെ ഏറ്റവും വലിയ സുഖം എന്താണ്? അള്ളാഹുവിനെ അറിയലും അവനെ സ്മരിക്കലും അവനെ സ്നേഹിക്കലും ഒക്കെ. പരലോകത്തെ ഏറ്റവും വലിയ സുഖം, സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം ഇന്ത റബ്ബിനെ കാണലാണ് എന്നതുപോലെ. അതുകൊണ്ട് അള്ളാഹു ഇതാ ഈ അനുഗ്രഹം നൽകി, നമുക്കിവിടെ ജീവിതം നൽകി, അവന്റെ റസൂലിനെ നമ്മിലേക്ക് നിയോഗിച്ചു, അവന്റെ കിതാബ് നൽകി, ഈ ഭൂമി നമുക്ക് വേണ്ടി സംവിധാനിച്ചു. എന്തിനു വേണ്ടി? അവന്റെ റഹ്മത്ത് നമുക്ക് നൽകാൻ. അവനതാണ് ഉദ്ദേശിക്കുന്നത്, അവനതാണ് ഇഷ്ടപ്പെടുന്നത്, അത് തട്ടി തെറിപ്പിക്കാൻ പാടില്ല. നോക്കൂ, അങ്ങനെ അവസാനം അല്ലാഹു അവൻ ഈ ശ്രേണിയിൽ അവസാനം സൃഷ്ടിക്കുന്നത് ആദം അലൈഹിസ്സലാമിനെ. അതിനർത്ഥം അല്ലാഹു സൃഷ്ടിപ്പ് അവസാനിപ്പിച്ചു എന്നല്ല, അവൻ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു, സംശയമില്ല. ഭൂമിയിലുള്ളതൊക്കെ സംവിധാനിച്ച ശേഷം യൗമുൽ ജുമഅയിൽ വെള്ളിയാഴ്ച അല്ലാഹു ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു, വെള്ളിയാഴ്ച സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു, വെള്ളിയാഴ്ച തന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്തായി. വെള്ളിയാഴ്ചയാണ് അന്ത്യദിനം സംഭവിക്കുക, യൗമുൽ ജുമഅയിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ യൗമുൽ ജുമഅയിൽ ജന്തുക്കളെല്ലാം ഭയപ്പാടോടെയാണ് രാവിലെ കഴിയുക.
സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് സൂര്യൻ കിഴക്ക് നിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങൾക്കൊക്കെ സമാധാനമാകുമെന്നാണ്.
ഇന്ന് ഖിയാമത്ത് നാളല്ലായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം
അള്ളാഹു പറയുന്നു, രണ്ട് ദിവസങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ചവരെ
നിങ്ങൾ അവന് നിദ്ദുകളെ സങ്കല്പിക്കുകയാണോ? എന്താണ് നിദ് എന്നാൽ സമനായാൽ, അതിന്റെ ബഹുവചനമാണ് അൻദാദ്. ദാലിക റബ്ബുൽ ആലമീൻ, അവനാണ് ലോകങ്ങളുടെ റബ്ബ്. റബ്ബ് എന്നാൽ ഖാലിഖാണ്, അതുപോലെ മാലിക്കാണ്, നിയന്താവാണ്, മുദബ്ബിറാണ്, നിയന്ത്രിക്കുന്നവനാണ്. വജഅല ഫീഹ റവാസിയ മിൻ ഫൗഖിഹ, അല്ലാഹു ഭൂമിയിൽ പർവ്വതങ്ങളെ നാട്ടിയതിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ഭൂമിയിൽ അല്ലാഹു ബറക്കത്ത് ചൊരിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞു. ആളുകൾക്ക് അല്ലാഹു കൂച്ച് അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ പടപ്പുകൾക്കുള്ളത് നിശ്ചയിച്ചിരിക്കുന്നു.
നോക്കൂ, ഒരു നാട്ടിലുള്ളതല്ല വേറെ നാട്ടിലെ ഭക്ഷണം,
ഈ നാട്ടിൽ മുളക്കുന്നതല്ല വേറെ നാട്ടിൽ മുളക്കുക. എന്തിനു വേണ്ടിയാണ് അള്ളാഹു അത് നിശ്ചയിച്ചത്? ആളുകളുടെ മൈഷത്ത് അങ്ങനെയാണ് നിലനിന്നു പോവുക, കച്ചവടങ്ങൾ.
എല്ലാ സാധനവും എല്ലാ നാട്ടിലും കിട്ടിയാൽ അത് നടക്കുകയില്ല.
പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അങ്ങനെ എന്ത് സ്ഥിതി വന്നു? ആളുകൾ സ്വർണം കൊടുത്തിട്ട് ഉപ്പ് വാങ്ങുന്ന അവസ്ഥ അള്ളാഹു നിശ്ചയിച്ചു
അല്ലേ? ഉപ്പ് വെറുതെ കിട്ടുമോ? ഇല്ലല്ലോ,
ഉപ്പിന് വില കൊടുക്കണം. വില കൊടുക്കുന്നത് സ്വർണമാണ് യഥാർത്ഥത്തിൽ, കാരണം സ്വർണം അവിടെ സ്റ്റോക്ക് ചെയ്ത് അടിക്കുന്നതുകൊണ്ടാണ് നമ്മളെ കയ്യിലുള്ള കടലാസിന് കറൻസിക്ക് വില ഉണ്ടായത്. ഇനി വില ഉണ്ടാവും?
കടലാസല്ല, അതിന് വില ഉണ്ടായത് ഇവിടെ സ്വർണവും വെള്ളിയും കണക്കായി, അധികമായി അതിന് നിശ്ചിത കണക്കുകളുണ്ട്,
അതിനനുസരിച്ച് ഇത് അടിച്ചുവിടുന്നതുകൊണ്ട്. പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നില്ല, നേർക്ക് നേരെ സ്വർണവും വെള്ളിയുമായിരുന്നു ആളുകൾ കയ്യിൽ വെച്ചിരുന്നത്. ആളുകൾ എന്തു ചെയ്തത്? കൈമാറിയിരുന്നത് യഥാർത്ഥ മൂല്യമുള്ള സമ്പത്ത്. മനസ്സിലായില്ലേ? യഥാർത്ഥ മൂല്യമുള്ള സമ്പത്ത് എന്നത് എന്താണ്? സ്വർണവും വെള്ളിയുമാണ്. ബാക്കിയുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് വില ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും യുദ്ധങ്ങളോ അല്ലെങ്കിൽ അരാജകത്വമോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു നാട്ടിലെ കറൻസിക്ക് ഒന്നാകെ വിലയില്ലാതായി പോകുന്നു. ഇതിന്റെ അടിത്തറ അവിടെ ഉള്ളതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? പഴയ കാലത്ത് അത് നേർക്ക് നേരെ അതായിരുന്നു ആളുകൾ ക്രയ വിക്രയത്തിന് ഉപയോഗിച്ചിരുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, യാതൊരു അടിത്തറയുമില്ലാത്ത ചില കറൻസികൾ, അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടായി വരുമ്പോൾ പണ്ഡിതന്മാരോട് അന്വേഷിച്ചിട്ടല്ലാതെ ആ വക ഇടപാടുകൾക്ക് ഇറങ്ങാൻ പാടില്ല.
മനസ്സിലായില്ലേ? വായുവിൽ അലിഞ്ഞു ചേർന്ന് പുക പോലെ കറൻസി ഉണ്ടായാലും അങ്ങനെ ഉണ്ടാവും, ഒരു യാഥാർത്ഥ്യവുമില്ല ഒരു സാധനം.
അത് കറൻസിയാണ് എന്ന് ആളുകൾ പറഞ്ഞിരിക്കുന്നു. പറഞ്ഞു വന്നത് അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വിവരമുള്ളവരോട് പഠിച്ചിട്ടല്ല ചോദിച്ചിട്ടല്ലാതെ ആ വക കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. ചില ആളുകൾ അതിൽ മുങ്ങിക്കുളിച്ച ശേഷം പിന്നെ അന്വേഷിക്കാൻ പുറപ്പെടുള്ളൂ. അതിലാകപ്പെട്ട് അങ്ങേ അറ്റത്തെത്തിയിട്ടുണ്ടാവും. പിന്നെ അവർ അന്വേഷിക്കുന്നത് ഹറാമാണോ ഹലാലാണോ എന്നന്വേഷിക്കും. നിസ്സാരമായ കാര്യമല്ല, അവനവന്റെ സമ്പത്തിന്റെ കാര്യം ഹറാമത്തിൽ കൂടി കലരുക എന്നത് നിസ്സാരമായ കാര്യമല്ല. ഇസ്ലാമിൽ അതിന് കൃത്യമായ വ്യവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുണ്ട്. ആളുകളുടെ സമ്പത്ത് സംരക്ഷിക്കപ്പെടും അള്ളാഹുവിന്റെ ദീനിൽ. അതുകൊണ്ട് കളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കളിക്കുക എന്തെങ്കിലും ചെയ്യുക എന്ന് നടക്കുകയില്ല. അപ്പൊ നോക്കൂ, നിങ്ങൾ പറഞ്ഞു വന്നത് എന്താ? ജനങ്ങൾ സ്വർണം കൊടുത്ത് വെറും ഉപ്പ് വരെ വാങ്ങും. എന്തുകൊണ്ടാണത്? എല്ലാവരുടെ കയ്യിലും അള്ളാഹു എല്ലാ മുതലും കൊടുത്തിട്ടില്ല, എല്ലാ പ്രദേശത്തും അള്ളാഹു എല്ലാ കാര്യങ്ങളും വസ്തുക്കളും നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആളുകളോട് കച്ചവടങ്ങൾ, കച്ചവട ചരക്കുകളുമായി കപ്പലുകൾ അതാ അന്നു മുതൽ ഇന്നു വരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ താണ്ടുന്നു. വ്യവസ്ഥകളും നിയമങ്ങളും ഒക്കെ ആളുകൾ കാലത്തിനനുസരിച്ച് അവർക്ക് യോജിച്ചതുണ്ടാക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ആളുകളുടെ റിസ്ഖിനെ നിശ്ചയിച്ചിട്ടുള്ള വഴികളാണിതെല്ലാം. വബാറക ഫീഹ വഖദ്ദറ ഫീഹ അഖ്വാതഹ. അല്ലാഹു ജനങ്ങളുടെ കൂത്ത്, അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ ഭൂമിയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഫീ അർബഅതി അയ്യാം, നാല് ദിവസങ്ങളിലായിക്കൊണ്ട്. സവാഅ ലിസ്സാഇലിൻ, ചോദിക്കുന്നവർക്ക് ഒരുപോലെ ഏറ്റക്കുറച്ചിലില്ലാത്ത ശരിയായ മറുപടിയാണിത് എന്നാണ് ഉദ്ദേശം. അപ്പൊ നോക്കൂ, ആ ഭൂമിയെ അള്ളാഹു നാല് ദിവസത്തിലായി, രണ്ട് ദിവസം കൊണ്ട് സൃഷ്ടിച്ചു, രണ്ട് ദിവസം കൊണ്ട് അവിടെയുള്ള പുഴകളും അതുപോലെ നദികളും കായികനികളും എല്ലാം അള്ളാഹു നിശ്ചയിച്ചു. ആകാശങ്ങളെ അള്ളാഹു സൃഷ്ടിച്ച രണ്ട് ദിവസം കൊണ്ട്, അള്ളാഹു ആകാശത്തെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചു. വഹിയ ദുഹാൻ, അതാദ്യം എന്താ ഒരു ദുഹാനായിരുന്നു, പുകയായിരുന്നു. എന്താണ് അതിന്റെ രൂപം അള്ളാഹുവിനാണ് അറിയുക. എന്നിട്ട് അള്ളാഹു ആകാശത്തോടും ഭൂമിയോടും നിങ്ങൾ അനുസരിച്ചോ നിർബന്ധിതരായോ വരിക എന്ന് പറഞ്ഞു. അള്ളാഹു ആകാശങ്ങളോട്, അതിന്റെ അവിടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അള്ളാഹു നിശ്ചയിച്ചു. ഈ രണ്ടും അള്ളാഹുവിനോട് പറയുകയാണ്, കാലച്ച അച്ചൈന പായയിൽ, ഞങ്ങളിത് അനുസരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു റബ്ബെ. ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിനോട് സംസാരിച്ചു എന്നാണ്. അതങ്ങനെ തന്നെ മനസ്സിലാക്കി. അള്ളാഹു ഏഴ് ആകാശങ്ങൾ നിശ്ചയിച്ചു. ഫീ യൗമൈൻ, രണ്ട് ദിവസമായിരിക്കും. ഓരോ ആകാശത്തും അള്ളാഹു എന്താണ് അവിടെയൊക്കെ വേണ്ടത് അള്ളാഹു നിശ്ചയിച്ചു. അവിടെ എല്ലാം വേണ്ടതെന്ന് അള്ളാഹു നിശ്ചയിച്ചു. ഭൂമിയോടടുത്ത് ആകാശത്തിലാകട്ടെ അള്ളാഹു അവിടെ സംരക്ഷകരായി അത് ഭൂമിക്ക് സംരക്ഷണമാണ്. അതുപോലെ അത് പിശാചിൽ എറിഞ്ഞോടിക്കാനുള്ളത്, അത് വലിയ കടലിൽ നക്ഷത്രങ്ങളെ പറഞ്ഞത് ഖുർആൻ പലയിടങ്ങളിൽ സൂചിപ്പിച്ച കാര്യമാണത്. സംസാരം കട്ടുകൾക്കുന്ന പിശാചുക്കളേറിയാണ്. അതുപോലെ വഴിയടയാളം വേണ്ടിയാണ് അച്ചാജ എന്ന ചാബി പറഞ്ഞത് കാണാം. ഇതല്ലാത്ത വല്ലതും നക്ഷത്രത്തെ കുറിച്ച് വാദിച്ചാൽ അവൻ പറയുന്നത് കളവാണ്, അവൻ ചെയ്യുന്നത് തെറ്റാണ്. നക്ഷത്രത്തെ കൊണ്ട് വേറെ പലതും പറയുക, ഇന്ന നക്ഷത്രത്തിലാണ് ഇന്നാണ് ജനിച്ചത്, ജാതകദോഷം ചൊവ്വാദോഷം ശനിയാണ്, അവന്റെ ശനിദശ മാറിയിട്ടില്ല, ഇതെല്ലാം തികഞ്ഞ അന്ധവിശ്വാസങ്ങളാണ്, ഷിർക്കിന്റെ വിശ്വാസങ്ങളാണ്. ഒരു നക്ഷത്രത്തിലും നിന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ സാധ്യമല്ല. ذلك تقدير العزيز العليم. അസീസും അലീമുമായ അള്ളാഹുവിന്റെ തക്ദീറാണ്. അള്ളാഹു കണക്കാക്കിയ അവന്റെ വിധിയാണ്. അല്ല, അജീസ് എന്നാൽ ഏറ്റവും പ്രതാപമുള്ളവൻ. നോക്കൂ, അള്ളാഹു നിശ്ചയിച്ചത് എന്താണോ അതുപോലെ മാത്രമേ നടക്കുകയുള്ളൂ. അവന്റെ ഇജ്ജത്ത്, അവന്റെ സൃഷ്ടിപ്പിൽ നമുക്ക് അതിന്റെ അടയാളം കാണാം. ഇത്ര വിശാലമായ ഈ ഭൂമി, അതിൽ പ്രവിശാലമായ ബലിഷ്ഠമായ പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, നദികൾ, മരങ്ങൾ, അതിലെ മണ്ണ്, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ. ആകാശം അതുപോലെ അത്ഭുതമാണ്. അജീസായ റബ്ബിന്റെ സൃഷ്ടിപ്പാണിതെല്ലാം. അലീമായ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്. അവനെല്ലാം അറിയുന്നവനാണ്. അവനറിയാം അവന്റെ സൃഷ്ടിയുടെ, സൃഷ്ടികളുടെ മുഴുവൻ എണ്ണവും. അവരുടെ മസാലഹ്, അവരുടെ നന്മ ഏതാണ്, അവർക്ക് തിന്മയായി വരിക ഏതാണ്, അവരുടെ ഓരോ വിവരവും ഓരോ രഹസ്യവും, അവരിൽ ഓരോരുത്തരുടെ ശബ്ദവും അള്ളാഹു കേൾക്കുന്നു. അവൻ അറിയാത്തത് യാതൊന്നുമില്ല. ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫഇൻ അഅറദു ഫഖുൽ അൻദർതുകും സാഇഖത മിത്ല സാഇഖതി ആദി വസമൂദ്. നോക്കൂ, ഈ ആയത്ത് എത്തിയപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ മുശ്രിക്കുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ വന്ന ആൾ ബച്ചുബച്ചുമിന്റെ റബീഅ എന്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായ പൊത്തിപ്പിടിച്ചു. ഫൈന അറദു, അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഇനി അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഖുൽ, പറയുക നബിയ, അൻദർതുക്കും, ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു, സായഖത്തൻ, ഒരു സായഖത്ത് കൊണ്ട്, നശിപ്പിച്ചു കളയുന്ന ശിക്ഷയാണ് സായഖത്ത്. മിസ്ല സായഖത്തി ആദി വസമൂദ്, ആദ് ഗോത്രത്തിനും സമൂദ് ഗോത്രത്തിനും വന്നതുപോലെയുള്ള സായഖത്ത് നിങ്ങളെ ബാധിക്കുമെന്ന് ഞാനിതാ താക്കീത് നൽകുന്നു. ഇത് കേട്ടപ്പോൾ ഉച്ചുമച്ചുള്ള റബീഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായ ഒത്തിപ്പിടിച്ച് മതിയാക്കാൻ തുടങ്ങി. പേടിച്ചുപോയി അവർ. കാരണം ആദ് സമൂദ് ഗോത്രങ്ങളുടെ ചരിത്രം അവർക്ക് അറിയാം. അവർക്കറിയുന്ന കാര്യം അവർ അറബികളായിരുന്നു എന്നാണ്. ആദ് സമൂദ് ഗോത്രങ്ങൾ അറബികളായിരുന്നു എന്നാണ്. അതുകൊണ്ട് അവരെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ച് പറയുകയാണ്, ആ സമുദായങ്ങളെ കുറിച്ച്. ഇദ് ജാഅതുഹുർ റുസുലു മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം അല്ലാ തഅബുദു ഇല്ലല്ലാഹ് ഖാലു ലൗ ശാഅ റബ്ബുന ലഅൻസല മലായിക ഫഇന്ന ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ. ഇദ് ജാഅതുഹും, അവരിലേക്ക് വന്നപ്പോൾ, അർ റുസുലു, റസൂലുകൾ, അള്ളാഹുവിന്റെ ദൂതന്മാർ, മിൻ ബൈനി ഐദീഹിം, അവരുടെ മുന്നിലൂടെയും, വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലൂടെയും. അപ്പൊ അവരുടെ പിന്നിലും മുന്നിലുമായി അള്ളാഹു റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ സമുദായത്തിന് മുൻപേ അള്ളാഹു റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് ചുറ്റും പല നാടുകളിൽ അള്ളാഹു റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് ശേഷവും നിയോഗിച്ചിട്ടുണ്ട്. ആ നബിമാരെല്ലാം, റസൂലുകളെല്ലാം എന്ന് പറഞ്ഞത് എന്താണ്? അല്ലാ തഅബുദു ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിച്ചുകൂടാ, ഇബാദത്തിന്റെ ഒരു അംശവും റബ്ബിനല്ലാതെ കൊടുത്തുകൂടാ. കാലു, എന്നാൽ ഖൗമിന്റെ മറുപടി എന്തായിരുന്നു? ലൗഷ അറബുന, ഞങ്ങളുടെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അഞ്ചൽ മലായിക്ക, അവൻ മലക്കുകളെ നിയോഗിച്ചേനെ. ഫഇന്ന ബിമാ ഉർസിൽതും ബിഹി, നിങ്ങൾ നിയോഗിക്കപ്പെട്ടതെന്തോ അതേക്കുറിച്ച് ഞങ്ങൾ കാഫിറൂൻ, നിഷേധിക്കുന്നവരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ആശ്വാസം ഈ ആയത്തിലുണ്ട്. ഇതുപോലുള്ള ചരിത്രങ്ങൾ പറയുന്നതിലുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ച കൗമ ഒരു റസൂലിനെ നിഷേധിക്കുന്ന ആദ്യത്തെ സമുദായമല്ല. ഓ നബിയെ, വ ഈ യുകദ്ദിബൂക, അവർ താങ്കളെ നിഷേധിക്കുകയാണെങ്കിൽ, ഫഖദ് കുദ്ദിബത്തു റുസുലു മിൻ ഖബ്ലി, ഖുർആൻ അല്ലാഹു പറഞ്ഞതുപോലെ താങ്കൾക്ക് മുൻപുള്ള റസൂലുകൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ആ റസൂലുകൾ ജാഉ ബിൽ ബയ്യിനാത്തി വബിസ്സുബ്രി വബിൽ കിതാബിൽ മുനീർ, വ്യക്തമായ തെളിവുകൾ, അതുപോലെ പ്രമാണങ്ങൾ, പ്രകാശമേകുന്ന കിതാബ്, ഇതൊക്കെ കൊണ്ടാണ് അവരൊക്കെ വന്നത്. പക്ഷെ അവരെയൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. ആ നിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു? അവരിൽ വലിയ രണ്ട് സമുദായങ്ങളെ കുറിച്ചാണ് ഇനി ഈ സൂറത്തിൽ പറയുന്നത്. ചുരുക്കി പറയുക, ആദ് സമുദായമാകട്ടെ, അമ്മ എന്നത് ഒരു പ്രയോഗമാണ്, അതാകട്ടെ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ ഏതാണ്ട് അതിനോട് സാദൃശ്യമുള്ള ഒരു പ്രയോഗം. ആദ് സമുദായമാകട്ടെ, അവരുടെ സ്ഥിതി എന്താണ്? ഭൂമിയിൽ അവർ കിബിർ നടിച്ചു, അഹങ്കാരം നടിച്ചു, ബിഗൈറിൽ ഹഖ്, യാതൊരു അർഹതയുമില്ലാതെ. അർഹതയില്ലാതെ എന്ന് പറഞ്ഞാൽ അർഹതയോടെ കിബിർ നടിക്കാൻ ആർക്കെങ്കിലും അങ്ങനെ അറിയുന്നുണ്ടോ? ഇല്ല. മനുഷ്യൻ അഹങ്കാരം നടിക്കാൻ അർഹതയില്ല, കാരണം അവൻ ദുർബലനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് കിബ്രിയ അളമത്ത് എന്നത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. കിബ്രിയ അളമത്ത് വലിപ്പം പറയുക, അതുപോലെ മഹത്വം, ഇത് രണ്ടും അള്ളാഹുവിന്റെ വിശേഷം. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മന്നാസഅനി ഫീഹിമ, ആരെങ്കിലും എന്നോട് അതിൽ മത്സരിക്കാൻ വന്നാൽ ഞാൻ അവന്റെ നരകത്തിലേക്ക് വിളിച്ചെറിയും. അത് അള്ളാഹുവിനുള്ളതാണ്, അത് ആളുകൾക്ക് നടിക്കാൻ പാടില്ല. അവർ അന്യായമായി അഹങ്കാരം നടിച്ചുവെന്ന് മാത്രമല്ല, വഖാലു അവർ പറഞ്ഞു മൻ അഷദ്ദു മിന്ന ഖുവ, ആരുണ്ട് ഞങ്ങളെക്കാൾ ശക്തിയുള്ളവർ. കാരണം അവർ വലിയ ശാരീരികമായി വലിയ വലിപ്പമുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് മറ്റൊരു സൂറത്തിൽ അള്ളാഹു പറഞ്ഞത് ആ കൗമിനെ കാറ്റുവന്ന് എടുത്തുമുകളിലേക്ക് കൊണ്ടുപോയി, എടുത്തുമുകളിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് വളരെ മുകളിലെത്തി പിന്നെ തലകുത്തി താഴേക്ക് വീണു, തല വേറെ ഉടൽ വേറെ.
ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞത് കാണാം, തല പോയ ഈത്തപ്പനത്തടികൾ പോലെ ഉണ്ട്.
അത്രയും വലിപ്പമുള്ളവരായിരുന്നു ആദ്യ സമുദായം. ആ വലിപ്പത്തിലും തടിമുടിക്കലും അഹങ്കരിച്ചുകൊണ്ട് അവർ പറയാൻ ഞങ്ങളെക്കാൾ ശക്തിയുള്ളവർ ആരുണ്ട്? യാ സുബ്ഹാനല്ലാഹ്. ഇതെപ്പോഴാണ് അവർ പറഞ്ഞത്? അതായത് നബിമാർ അവരിലേക്ക് വന്ന ഹൂദ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്തു. അപ്പൊ അവർ പറയണത് ഞങ്ങളെ ശിക്ഷിക്കാൻ, ഞങ്ങളെങ്ങനെ ശിക്ഷിക്കാൻ, ഞങ്ങളെത്ര തടിമുടുക്കാർക്കുണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഞങ്ങൾ തടയും, ഞങ്ങൾ പ്രതിരോധിക്കും,
ഞങ്ങളെക്കാൾ ശക്തിയുള്ളവർ ആരുണ്ട്?
അള്ളാഹു പറയുകയാണ് അവലം യറൌ, അവർക്കറിയില്ലേ, അവർ കണ്ടിട്ടില്ലേ, അന്നല്ലാഹല്ലദി ഖലഖഹും, അവരെ സൃഷ്ടിച്ചവനായ അള്ളാഹു, ഹുവ അഷദ്ദു മിൻഹും ഖുവ,
അവൻ അവരെക്കാൾ ശക്തിയുള്ളവനാണ് എന്ന്, അവരെക്കാൾ കടുത്ത ഖുവത്തുള്ളവനാണ് റബ്ബ് എന്ന്.
ആ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവരുണ്ടാകുക തന്നെ അവരുണ്ടാകുമായിരുന്നില്ല. അവർ ഉണ്ടായത് തന്നെ അള്ളാഹു സൃഷ്ടിച്ചതുകൊണ്ട്. ആ കവിയായ ഏറ്റവും ശക്തനായ റബ്ബ്, ആ റബ്ബ് അവരെക്കാൾ ഖുവത്തുള്ളവനാണ് എന്ന് അവർക്കറിയില്ലേ? വക്കാനു ബിആയാതിനാ യജ്ഹദൂൻ, അങ്ങനെ നമ്മുടെ ആയത്തുകളെ അവർ നിഷേധിച്ചു കളഞ്ഞു. അവർക്ക് വന്ന ഘോരമായ ശിക്ഷയെക്കുറിച്ചും സമൂദ് ഗോത്രത്തിന് വന്ന ശിക്ഷയെക്കുറിച്ചുമാണ് ഇനിയുള്ള ആയത്തുകൾ ഇൻഷാഅല്ലാഹ് നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു തആല ആലം.
സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.